ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്ക് സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിധത്തിലുള്ള വിഷയങ്ങളെ കേന്ദ്രീകരിച്ചാണല്ലോ മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോ മുന്നോട്ട് പോകുന്നത്. ഈ എപ്പിസോഡിൽ റീസെന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തി ഒരു ചർച്ച നടത്താമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ തൊട്ടുമുമ്പേ ഒരു പ്രണയക്കൊലയുടെ ചർച്ചയാണ് നടത്തിയത്. അതായത് ശ്യാംജിത്തും വിഷ്ണുപ്രിയ എന്ന് പറയുന്ന രണ്ട് പേര്, അതിൽ ശ്യാംജിത്ത് വിഷ്ണുപ്രിയെ കൊല്ലുകയാണ്, അരുംകൊലയാണ് അന്ന് നടന്നത്. അതിന് തുടർച്ചയായിട്ടൊന്ന് മട്ടിൽ, എന്നാൽ അവിടെ ഒരു സിക്സർ അടിച്ചാൽ ഞാനും സിക്സർ അടിക്കും എന്നുള്ള മട്ടിൽ, ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവിനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ്. അതും ഒരു നമ്മുടെ നാട്ടിലൊന്നും അത്ര പരിചിതമല്ലാത്ത രീതിയിൽ. നമ്മൾ തൊട്ടുമുമ്പ് ജ്യൂസ് ജോളിയെന്നും മറ്റേ സീരിയൽ കില്ലേഴ്സിൻ്റെ കുറേ കഥകളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു രീതിയിൽ 23 വയസ്സുള്ള ഒരു പെൺകുട്ടി, വിദ്യാഭ്യാസ നിലവാരത്തിലൊക്കെ മികച്ചതായിട്ടുള്ള രീതിയിലുള്ള ഒരു കുട്ടി, അത് കൊല്ലപ്പെടുന്ന യുവാവും അതേപോലെ തന്നെയാണ്, വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു യുവാവാണ്. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പ്രണയം ഒടുവിൽ ഒരു പങ്കാളിയുടെ, ഒരു കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ കൊലപാതകത്തിൽ വന്ന രണ്ട് സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇവിടെ ഈ വിഷയത്തെ നമ്മൾ എടുത്ത് കാണിക്കുമ്പം യഥാർത്ഥത്തിൽ കൊലകളുടെ എണ്ണവും അതിൻ്റെ ക്രൂരകൃത്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു എന്നുള്ള കാര്യത്തെ നമ്മൾ കണ്ടെത്തണം. അതിന് പ്രധാന കാര്യം, ഒരു റിലേഷൻ ടോക്സിക് ആവുന്നത് എവിടെയാണെന്ന് കമിതാക്കളെല്ലാവരും തിരിച്ചറിയണം. ആ ടോക്സിക് ആയിക്കഴിഞ്ഞാൽ ആ ബന്ധം, അതിൽ നിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ നടപടികൾ എടുക്കണമെന്നും, അല്ലെങ്കിൽ ലവറോ ആയിട്ടിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ലക്ഷ്മിയെടുത്ത് ചോദിക്കാനുള്ള കാര്യം, ഈ ഷാരോൺ ഗ്രീഷ്മ അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ലക്ഷ്മിയുടെ കാഴ്ചപ്പാട് എന്താണ്? ഈ ഷാരോണിനോട് ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്നത് പ്രണയമായിരുന്നു ഏതെങ്കിലും തരത്തിൽ, ഏതെങ്കിലും സമയത്ത് ഈ പെൺകുട്ടി ഷാരൂണിനെ പ്രണയിച്ചിരുന്നു, എന്തായിരുന്നു ലക്ഷ്മി തോന്നുന്നത്? അത് കൃത്യമായ രീതിയിലുള്ള ഒരു വിശകലനം തരൂ.
കൃത്യമായിട്ട് പറയുകയാണ് എങ്കിൽ, ഈ പെൺകുട്ടി എന്തോ ഒരു നല്ലൊരു കള്ളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവളുടേതായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾക്ക് ഈ പയ്യനെ യൂസ് ചെയ്യുകയായിരുന്നു എന്നാണ് എനിക്കിതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ഫുൾ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവള് വളരെ അക്കാഡമിക്കലി വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, സൗന്ദര്യത്തിലും അതുപോലെ തന്നെ കലാമികവിലും ഒക്കെ വളരെയധികം എന്താ മികച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും തോന്നുന്നത് പോലെ ഒരു അട്രാക്ഷൻ ഷാരോണിനും ഈ പറഞ്ഞ മാതിരി ഗ്രീഷ്മയോടുണ്ടായി. അവർ പരസ്പരം സംസാരിച്ചു, അങ്ങനെ അവർ പ്രണയത്തിലായി എന്ന് പറയുന്നു. അത് വിവാഹത്തിൽ കലാശിച്ചു എന്നും പറയുന്നുണ്ട്. വിവാഹത്തിലും ആ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വീഡിയോ എല്ലാം ഓരോ ചാനലുകളിൽ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എന്താ പ്രണയിതാക്കളായിരുന്ന സമയത്ത് അവരുടെ വളരെ ഹാപ്പി ആയിട്ടുള്ള കുറേയധികം മുഹൂർത്തങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവളിലെ കള്ളിയെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അവൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഈ ഒരു കൊലപാതകിയായി മാറി എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾ പക്കാ എന്താണ് വളരെ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കുറ്റകൃത്യമാണിത്. അപ്പോൾ അതിൽ അവളെ സഹായിക്കാൻ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കാം. ഒന്നിലധികം പേരുണ്ട് എന്ന് പറയുന്നുണ്ട്, ഒന്നിലധികം പേരുണ്ടായിരുന്നു. ഇവളിൽ എനിക്ക് തോന്നുന്നത് പ്രണയം എന്നൊരു ഭാവത്തിനപ്പുറം അതിൽ ആ ഒരു ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു എന്താണ് അട്രാക്ഷൻ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. അവർ തമ്മിൽ പല റിലേഷൻസിൽ എന്താണ് അതിൽ കടന്നു പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവനിൽ, അവൻ്റെ കയ്യിൽ അതിൻ്റെ കുറച്ച് സീരീസോ കുറച്ച് ചിത്രങ്ങളോ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് പുറത്ത് ലീക്ക് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിൽ ഇവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്നേഹം അത് പ്രതികാരമായിട്ടോ, ഇനി ഇവൻ ജീവിച്ചിരിക്കുന്നത് ഇവളുടെ മുന്നോട്ടുള്ള ലൈഫിന് എന്താ മോശമായിട്ട് വരും, അല്ലെങ്കിൽ അത് ഇവൻ ഹാം ചെയ്യും ഇവൾക്ക് എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് അതിനു മുന്നേ അവനെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഇതിലോട്ട് അവൾ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാനസികമായിട്ട് അവൾ ഒരുപാട് ദിവസം മുമ്പേ തന്നെ ഇതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു, ഇവൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. അതിനി എന്ന് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം നല്ലൊരു അഭിനേത്രിയായിട്ട് അഭിനയിക്കുകയായിരുന്നു അല്ലേ? എനിക്ക് അതാണ് തോന്നുന്നത്, പ്രണയം അഭിനയിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. എപ്പോഴോ ഉണ്ടായിരുന്ന ഒരു ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒണ്ണിയിറങ്ങാണ്ട് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ ഇത്രയൊക്കെ ഉള്ള പ്ലാൻ ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഇത്ര എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം
ശരിയാണ് ലക്ഷ്മി, 5-6 വർഷം ലക്ഷ്മി പറയുന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ലക്ഷ്മി, ഇപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു, ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ചിലപ്പോൾ ആദ്യം രൂപ സാദൃശ്യമൊക്കെ കണ്ടിട്ട് ആളുടെ സൗകുമാര്യത എല്ലാം കണ്ടിട്ടായിരിക്കും ഒരാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. കഴിഞ്ഞത് നമ്മൾ വിഷ്ണുപ്രിയയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ പരസ്പരം ആകൃഷ്ടരായി കഴിഞ്ഞിട്ടാണ് ഒരാൾ ഇച്ചിരി മോശപ്പെട്ട പ്രകൃതമാണെന്ന് മറ്റൊരാൾക്ക് തോന്നുക, അല്ലെങ്കിൽ തനിക്ക് ചേരുന്ന ആളല്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാകുന്നത്. അതോടുകൂടി ഈ ആളെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും. ഈ ഒരു ബന്ധം ടോക്സിക് ആവുന്നതിന് ചില ലക്ഷണങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരാൾ മറ്റയാളുടെ എല്ലാ കാര്യത്തിലും കയറി ഇടപഴകുക, എന്നിട്ട് കുറേ നിയന്ത്രണങ്ങൾ അയാൾ അടിച്ചേൽപ്പിക്കുക. അതായത് നീ എവിടെ പോയി, നീ എവിടെ വന്നു എന്നുള്ള കാര്യം, നീ ഇത്രയും നേരം ആരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നുള്ള രീതിയിൽ ഫുള്ള് ഒരാൾ ഒരാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഈ പ്രണയം നഷ്ടപ്പെടേണ്ട എന്നുള്ള രീതിയിൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നീട് തെളിവ് ചോദിച്ചു തുടങ്ങും. നീ ഇപ്പോൾ ആരുടെ അടുത്ത് സംസാരിച്ചു, എനിക്ക് ആ വീഡിയോ കോളിൽ നിന്ന് കാണിച്ചു തരൂ എന്നുള്ള രീതിയിൽ അത് പിന്നീട് അതിൻ്റെ ഒരു ലെവൽ കൂടും. പിന്നെ എവിടെ തിരിയണം, എവിടെ പോകണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എല്ലാത്തിനും ഒരു പങ്കാളി മറ്റേ പങ്കാളിയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതോടുകൂടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടു, ഞാൻ പ്രണയിച്ച കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു, എൻ്റെ പ്രണയത്തിന് വേണ്ടി നടന്ന ആൾ ഇപ്പോൾ എന്നെ നിയന്ത്രിക്കാൻ വരുന്നു, എനിക്കിത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയാൽ കൊള്ളില്ല, എൻ്റെ ലൈഫ് വെറും വെറുതെ, അയാൾ സംശയരോഗിയാണ് അല്ലെങ്കിൽ ഇയാൾ കൊള്ളരുതാത്തവനാണ് എന്നുള്ള ഒരു തോന്നല് അത് ആണിലായാലും പെണ്ണിലായാലും അങ്കുരിക്കുന്നു. അതോടുകൂടി ഈ ബന്ധത്തിൽ നിന്ന് ഇവർ വേർപെടാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഷാരോണിൻ്റെ കേസിൽ ആ പെൺകുട്ടി പറഞ്ഞ മൊഴിയായിട്ട് കേട്ടത്, ഇവൾ പലവട്ടം പല കഥകളും ഈ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രണയിച്ച് തുടങ്ങിയതിന് ശേഷം അയാളുമായിട്ട് തനിക്ക് ഒത്തുചേരാൻ പോവാൻ പറ്റില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ടോ എന്തോ അവൾ പലവട്ടം ഇയാളടുത്ത് തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരുന്നുവെന്നും, അപ്പോൾ ഈ ബോയ് പറഞ്ഞ്, ഇനി നിന്നെ വേറൊരാളടുത്ത് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല, എൻ്റെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നീ നിൻ്റെ ജീവിതം എന്നോടൊപ്പം തന്നെയായിരിക്കും എന്നുള്ള രീതിയിൽ ഉറച്ചു വന്നു. അപ്പോൾ അവളെ അവൾക്ക് ആ ബന്ധത്തിൽ നിന്ന് ഒരിപ്പോൾ ഒരാളെ കൊല്ലാൻ മാനസിക കരുത്തുള്ള അത്രയും പ്ലാനിങ്ങോടുകൂടി കൊലപാതകം നടത്താൻ കഴിഞ്ഞ ഈ പെൺകുട്ടിക്ക് അപ്പോൾ വേണമെങ്കിൽ കളഞ്ഞിട്ട് പോവുക അയാളെ, താൻ പോടോന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ധൈര്യം ഉണ്ടാവണം. പക്ഷേ ചെയ്യാതിരുന്ന കാര്യം, ഇയാളുടെ കയ്യിൽ ഇവളെ സാരമായി ബാധിക്കുന്ന എന്തൊക്കെയോ തെളിവുകൾ, അതായത് വീഡിയോ ക്ലിപ്പിങ്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. അത് തനിക്ക് നാളെ ഭാവിയിൽ അത് ദോഷമായി ഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവൾ കൂടെ നിൽക്കാൻ തയ്യാറായത്. ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധം ആണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് ഈ ബന്ധം ടോക്സിക് ആണെന്ന് തോന്നുമ്പോഴല്ലേ അവൾ ഒരിക്കലും അല്ലാതെ ഇയാളെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ല, അവളുടെ ഒരു കില്ലറോ സീരിയൽ കില്ലറോ ഒന്നും അല്ലല്ലോ. അവൾക്ക് ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അതുകൊണ്ട് ഇവൾ കണ്ടെടുത്ത മാർഗമാണ്. ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇവൻ്റെ കുറേ കാലം കഴിഞ്ഞു, ഇനി പുതിയൊരാൾ പിന്നെ തൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നു. ഇയാളടുത്ത് എങ്ങനെയൊക്കെ ജീവിച്ചു ഇതൊന്നും പുതിയ ആൾ അറിയാൻ പാടില്ല, തൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയാൻ പാടില്ല. അറിഞ്ഞാൽ ഇവക്കൊരു മൊറാലിറ്റി എന്ന് പറയുന്ന കാര്യം അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ, അങ്ങനെ സമൂഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആ കാര്യമൊന്നും ഇവളുടെ കയ്യിലില്ല. കാര്യം പാലം അവൾ അവളുടെ തൽക്കാലമായ സുഖങ്ങളെ മാത്രമാണ് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, ഇത് 1, 2 എന്ന് പറഞ്ഞ ഓരോ കേസുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. മുമ്പ് ജോളി ഒരു പാനീയം ജ്യൂസിൽ ഇതൊക്കെ കലക്കി കൊടുത്ത് പലരെയും കൊന്ന ചരിത്രം, ഈ ന്യൂസുകളൊക്കെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് നമ്മുടെ മാധ്യമങ്ങളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇത് ഒരു പ്രത്യേക സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുന്ന മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെ സിനിമകളൊക്കെ സ്വാധീനിക്കും പോലെ തന്നെയാണ് ഇവിടെ ഓരോ വിഷയങ്ങളും മാധ്യമങ്ങൾ എല്ലാം ആഘോഷിക്കുമ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികൾ. ഒരു അവസരം തങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇത്തരം പ്രയോഗങ്ങൾ അവരും കൂടെ പരീക്ഷിച്ചു, അതിൻ്റെ അത് പിടിക്കപ്പെടുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർ സിനിമയിലോ മറ്റൊക്കെ കാണുമ്പോൾ പിടിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളായിരിക്കും അവർ കണ്ടിട്ടുള്ളത്. പക്ഷേ സ്വന്തം ലൈഫിലേക്ക് അത് പരീക്ഷിക്കുമ്പോൾ അവർ ആദ്യം തുടങ്ങി വയ്ക്കും, പിന്നെ പിടിച്ചാൽ കിട്ടാത്ത തലത്തിലേക്ക് പോകും. കാര്യം ഈ പെൺകുട്ടി തുടങ്ങി വെച്ച ലവ് അഫെയർ അത് ഒരു വല്ലാത്ത വഴിത്തിരിവിലെത്തി ഒരു കൊലപാതകത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം അതിലാരൊക്കെ വന്നു ചേർന്നു, അവളുടെ സ്വന്തം മാതാവ് വന്നു, ഇനി അവളുടെ അമ്മാവൻ വന്നു ചേർന്നു, പിന്നെ രക്ഷകർത്താക്കൾ ഇനി ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഇനി പുതിയ പുതിയ ആൾക്കാരൊക്കെ വരും വരാതിരിക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ ആണെന്ന് മനസ്സിലാക്കിയാൽ അത് അതിൽ നിന്ന് പിന്മാറാനായിട്ട് ഓരോരുത്തർക്കും കഴിയണം. അപ്പോൾ ലക്ഷ്മി, ഇതിലെ കാതലായ ഒരു കാര്യത്തിലേക്ക് വരാം. ഈ ചർച്ചകളെല്ലാം പോകുമ്പം ഈ പെൺകുട്ടി ലക്ഷ്മി എന്നെ ഇവിടെ സൂചിപ്പിച്ചു നല്ല ഉന്നത നിലവാരമുള്ള പഠനമാണ് ആ കുട്ടിയിൽ ഉണ്ടായിരുന്നത്. കാര്യം 6 റാങ്കൊക്കെ നേടിയ ഒരു കുട്ടിയാണ്. കലാപരമായിട്ട് മികച്ച നിലയിലാണ് ആ കുട്ടിയുള്ളത്. ഈ നൃത്തമൊക്കെ നടത്തി നാട്ടുകാരുടെ പ്രശംസയെല്ലാം ഏറ്റുവാങ്ങിയ കുട്ടിയാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു അവൾ. അവളിങ്ങനൊരു പ്രകൃതം ചെയ്യുന്ന ആരും കരുതിയില്ല. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ചോദ്യം, ഒരു കുട്ടി, അതായത് ആണോ പെണ്ണോ ആവട്ടെ, അവൾ അവളുടെ അക്കാദമിക് ലെവലിൽ, അവളുടെ പരീക്ഷകളിലെല്ലാം അവൾ 1 റാങ്ക് നേടുകയും അല്ലെങ്കിൽ അവളെ കലാമത്സരം കായിക മത്സരങ്ങളിലെല്ലാം അവൾ വളരെയധികം നേട്ടം കൈവരിക്കുകയും സോഷ്യൽ മീഡിയയിലോ മറ്റോ അവൾ തിളങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും ഉന്നതിയിലെത്തിയ വ്യക്തിയാണ് അല്ലെങ്കിൽ ജീവിതത്തെ പഠിച്ച ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ കുട്ടി അവളെ കല അക്കാദമിക് നിലവാരത്തിൽ താഴ്ന്ന ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ലക്ഷ്മി കാണുന്നത്?
തീർച്ചയായിട്ടും ഇല്ല. കാര്യം വ്യക്തികളുടെ പഠന നിലവാരവും അവരുടെ സാമൂഹിക പരമായിട്ടുള്ള ഇടപെടലുകളും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ധ്രുവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് പഠന നിലവാരത്തിൽ മികവ് പുലർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ സോഷ്യൽ കണക്ഷൻസിൽ അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം, എങ്ങനെ എന്താണ് നല്ലൊരു വ്യക്തിത്വമായിട്ട് പ്രതിഫലിക്കണം എന്നുള്ളതൊക്കെ ചിലപ്പം ചില കാര്യങ്ങളിൽ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവർ കുറച്ച് മികച്ചു നിൽക്കാറുണ്ട്. ചിലപ്പം നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ കാട്ടി അവർക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ എന്താണ് ഗ്രഹിക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് ബിഹേവ് ചെയ്യാനും സാധിക്കും. ചില മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ ഒരു എന്താണ് കുട്ടികളെ വളർത്തുന്ന രീതി വെച്ചിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. കുട്ടികളിൽ ഒരു അക്കാഡമിക് ലെവലിലോട്ട് അവർ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അവരുടെ മറ്റുള്ള ഒരു എന്താണ് നമ്മുടെ സാമൂഹികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഉള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകളിൽ അവർ വളരെ പരാജിതരായി മാറാറുണ്ട്. ഇപ്പോഴും എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അത് എന്താണ് ഒരു നല്ല സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ട് മാറുന്നു. അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ യൂസ് ചെയ്യും. ഇപ്പോൾ പാരൻസിനെ ആയിരുന്നാലും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ആയിരുന്നാലും ലവറിനെ ആയിരുന്നാലും അവരുടെ എന്താണ് ഈവൻ ഹസ്ബൻഡോ വൈഫോ ആയിരുന്നാൽ തന്നെയും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ ഇനി കുട്ടികളെ പോലും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടാണ് മാറുന്നത്. അത് ഈ ഒരു കാലഘട്ടത്തിൻ്റെയാണോ കുട്ടികളുടെ വളർച്ചയുടെ രീതി കൊണ്ടാണോ എന്നറിയില്ല. എല്ലാം തനിക്ക് തൻ്റെ സുഖങ്ങൾക്കും തൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരെല്ലാം നിലകൊള്ളുക. അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളോ അവരുടെ കാര്യങ്ങളോ തുറന്നു കാണിക്കുകയാണ് എങ്കിൽ അവരെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഇപ്പം അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് വേണ്ട, അല്ലെങ്കിൽ അതിനെ എന്താണ് അത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഇതിലോട്ട് എത്തിച്ചേരുക. ഇപ്പം ഇവിടെ വന്നത് ഷാരോണിൻ്റെ കാര്യത്തിൽ, ഷാരോൺ പ്യുവറായിട്ടുള്ള ഒരു പ്രണയമായിരുന്നു അവളോട് കാണിച്ചിരുന്നത്. കാര്യം അവസാന ഘട്ടത്തിൽ പോലും ആ ഒരു കുട്ടി ഈ പെൺകുട്ടിയെ കുറ്റം പറയുന്നില്ല. ഒരു എൻഡിലെ അന്ത്യമൊഴിയിൽ പോലും ആ പെൺകുട്ടിയോട് സംശയമുള്ളതായിട്ട് ആ പയ്യൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ പ്രണയം എത്രത്തോളം
പ്യുവറായിരുന്നു,
അന്ധമായിട്ടുള്ള പ്രണയമായിരുന്നു. ഈ ഒരു പെൺകുട്ടിയുടെ വേറൊരു വശമുണ്ട് എന്നുള്ളതും ഇതിനിടയ്ക്ക് അവൾ പല രീതിയിൽ എത്ര വളരെ നിഷ്കളങ്ക ചമഞ്ഞ് പല കാര്യങ്ങൾ പറയുന്നതും അവൻ അന്ധമായി വിശ്വസിച്ചു. എല്ലാ സൈഡും കണ്ടിട്ട് വേണം നമ്മൾ എന്ത് കാര്യത്തിനും. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ ബാഹ്യമായ സൗന്ദര്യത്തിൽ, ഈ ഗ്രീഷ്മയുടെ ബാഹ്യമായ സൗന്ദര്യവും അവളുടെ അക്കാഡമിക് ലെവലിലുമാണ് ഈ ഷാരോൺ എന്ന് പറയുന്ന കുട്ടി അങ്ങ് അട്രാക്റ്റഡ് ആയി പോയത്. അതിൽ നിന്ന് അവളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവളെ വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യവുമില്ല. പക്ഷേ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഷാരോണിനെക്കാട്ടിയും മികച്ചു നിൽക്കുന്നെന്ന് തനിക്ക് തോന്നിയ ഒരു പയ്യനെ കിട്ടിയപ്പോൾ അവളുടെ ക്യാരക്ടറിനെ അവൾക്ക് ഡിം ചെയ്യാൻ വയ്യ. അവളുടെ ക്യാരക്ടർ മോശമാണ്, അവളുടെ ക്യാരക്ടറിൽ അവളെ ഒരു പ്രണയിതാവും ഒരു പ്രണയിനിയാണെന്നും അവൾ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും മറ്റൊരു പയ്യനുമായിട്ട് ആവശ്യത്തിലധികം കാര്യങ്ങൾ ചെയ്തിട്ട് ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഈ പുതിയതായിട്ട് വരുന്ന അവളുടെ ജീവിതത്തിലൊക്കെ വരാൻ പോകുന്ന ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കുടുംബത്തിന് പ്രശ്നമാണ് എന്നുള്ളത് അവൾക്ക് സ്വാഭാവികമായും അറിയാം. ഷാരോണിനോട് വളരെ നല്ല ഭാഷയിലൊക്കെ പറഞ്ഞു നോക്കി, എന്താണ്
ജോൾസിനെയൊക്കെ
കൊണ്ടുവന്ന്, അതെ അതൊക്കെ വലിയ വിവാദങ്ങളായി ഇപ്പോഴും പറയുന്നുണ്ട്
വാർത്തകളിലൊക്കെ,
ഇല്ലാത്ത ജോൾസിനും മറ്റുമൊക്കെ വരുന്നുണ്ട്, അതൊരു ഒരു സൈഡിലായിട്ട് മാറ്റിവെക്കാം. എങ്കിലും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അവള് ഒരുപാട് ശ്രമിച്ചു നോക്കി ഷാരോണിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ. പക്ഷേ ഷാരോൺ ഈ സമയം കൊണ്ട് തന്നെ, ഈ ഒരു 1 ഇയർ കൊണ്ട് തന്നെ ഇവളുടെ പ്രണയത്തിൽ അങ്ങ് അന്ധമായി പോയി. അവളെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അതിൻ്റെ ഏതോ ഒരു സാഹചര്യത്തിൽ നീയുമായിട്ടുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ള ഏതോ ഒരു ഭീഷണി സ്വരത്തിലോ എപ്പോഴോ അവൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഇത് അവളുടെ ഉള്ളിൽ ഒരു കനലായിട്ട് വീഴുകയാണ്. അപ്പോൾ ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ട് അവളുടെ എൻഗേജ്മെൻ്റ് കഴിയുകയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഇവള് ഇവളുടെ അമ്മയോടും സഹോദരനോടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുകയാണ്. അമ്മയുടെ അനിയൻ സഹോദരനും ഇങ്ങോട്ടാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇതല്ല ഏട്ടാ, ഈ പെൺകുട്ടി ഇത്ര വിവേകശൂന്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. അവൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച്, അവള് പ്രണയിച്ചതിനെ കുറിച്ചും അവളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവൾ കഴിഞ്ഞിട്ടുണ്ടെന്നതിനെ കുറിച്ചും അമ്മയും ഈ സഹോദരനും അറിയുകയാണ്. ഈ ആളിൽ നിന്ന് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർ എന്തുകൊണ്ടായിരിക്കും ഇവൾക്ക് ഇത്രയും അധികം സപ്പോർട്ട്
കൊടുക്കുന്നത്? അതൊരു കാര്യമുണ്ട്, അതൊരു കാര്യമുണ്ട്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ കാര്യങ്ങളുടെ ഇനി എത്ര കേസ് അന്വേഷണം വരുമ്പോഴും ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കപ്പെടും. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് തെളിയിച്ചെടുക്കാൻ പറ്റില്ല. എങ്കിലും ഷാരൂണിൻ്റെ പക്ഷത്ത് നിന്ന് ചിലപ്പോൾ ഒരു ഭീഷണി പോലുള്ള ഒരു കാര്യം ഉണ്ടായി. ഇനി നീ എത്ര ഓടിയാലും ശരി, എൻ്റെ കയ്യിലാണ് കടിഞ്ഞാണ്, എൻ്റെ കയ്യിൽ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, നീ എത്ര വേണമെങ്കിലും ചാടിക്കോ എന്നുള്ള രീതിയിൽ നിൻ്റെ എവിടെ പോയാലും നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും. തൊട്ട് മുമ്പേ നമ്മൾ കണ്ടില്ലോ പല പുരുഷന്മാരും പല പെൺകുട്ടികളും കൊന്നു കളഞ്ഞത്. ഇവിടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവൻ ഇവളെ കൊല്ലും എന്നുള്ള, തനിക്ക് കിട്ടാത്തത് ഇനി ആർക്കും കിട്ടണ്ട എന്നുള്ള മട്ടിൽ അവൾ അയാൾ പറഞ്ഞതായിട്ട് പല വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൽ നിന്ന് ഇവള് എസ്കേപ്പ് ചെയ്ത് വേറെ ഏതെങ്കിലും തരത്തിൽ പോയാൽ ചിലപ്പോൾ ഇയാൾ മറ്റയാളെ കൊല്ലാൻ സാധ്യതയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. നമുക്കറിയില്ല ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ വന്നപ്പോൾ ഇവർ ജീവരക്ഷാർത്ഥനമായിട്ട് ചില കാര്യങ്ങളൊക്കെ മെനഞ്ഞതാണ്. ഇതൊക്കെ വെറും നമ്മളും പറയുന്നത് ഭാവനയാണ്, ഇതിങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷേ ഒരു അമ്മയൊക്കെ ഇതിൽ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ വേറെ വേറെ ഘടകങ്ങളുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ മോൾ ഇങ്ങനെ ഒരു അവിവേകം കാണിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷം. എന്തായാലും മകളല്ലേ, അവളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും അമ്മയൊക്കെ, എന്താ എൻ്റെ മകൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് പോലീസെ നിങ്ങൾ പിടിച്ചോ എന്ന് പറയുന്ന നാടകത്തിൽ കാണുന്ന പോലെയുള്ള ഒന്നും നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റില്ല. അവർ അവരുടെ ആളിനെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ക്രൈമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും പലരും ഈ ബന്ധുക്കളിൽ ഇൻവോൾവ് ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ, തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർക്ക് അല്ലാതെ നിവൃത്തിയില്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഈ കേസിൽ അത് അങ്ങനെയാണോ സംഭവിച്ചതെന്ന് ഇപ്പോഴും അന്വേഷണത്തിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്.
അല്ല, ഈ കുട്ടി ഇത് ഒരു തവണയല്ല ഇത് ആവർത്തിച്ചിട്ടുള്ളത്, ഇത് ഒന്നിലധികം തവണ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത് തന്നെയാണ്. ഈ പെൺകുട്ടിയെ കാണുമ്പോഴും ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചൊക്കെ നടത്തിയപ്പോഴും ഒക്കെ ഈ ഷാരോൺ എന്ന് പറയുന്ന കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്.
ജ്യൂസിലെ കളറിലെ തന്നെ നമുക്ക് അറിയില്ല ചേഞ്ചസ്. പിന്നെ ഇവള് പറയുന്നത് അതായത് ഈ അമ്മയുടെ ഇൻവോൾവ്മെന്റ് ആണ് ചോദിച്ചത്, ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല.
ഈ ഒരു പയ്യൻ ഇത്രത്തോളം ബുദ്ധിശൂന്യനാണോ എന്നുള്ളതിനും കൂടെ ഒരു സംശയം തോന്നുന്നു. കാര്യം ഒരു വീട്ടിൽ പോയാൽ നമ്മളൊരു ചായ കുടിക്കും, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കും, ഒരു കഷായം കുടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയായിട്ട് അവിടെ വരിക, അല്ലെങ്കിൽ കഷായം കുടിക്കുക, എന്നിട്ട് ആ പെൺകുട്ടി പറയുന്നതെല്ലാം വിശ്വസിക്കുക. ഇത്രത്തോളം ഈ ആൺകുട്ടികൾ ഇത്രത്തോളം, അല്ലെങ്കിൽ പെൺകുട്ടികൾ തന്നെയാണ്
നമ്മൾ ആ വിഷയത്തിലെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ലക്ഷ്മി. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഷാരൂണും അങ്ങനെയുള്ള ബന്ധങ്ങൾ ഗ്രീഷ്മമാരും ഉണ്ടാവുന്നു, അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി വരുന്നതിൽ നിന്ന് കുട്ടികൾ എങ്ങനെ മാറിപ്പോണോ എന്നുള്ള കാര്യത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ കേസിന് നമുക്ക് നമ്മളല്ല ഇതിനെ പറയേണ്ടത്, അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടന്നതെന്നൊക്കെ അവർ അന്വേഷിക്കുന്നു. മെഡിക്കലായ പോലീസ്
രണ്ട് സൈഡും കോമ്പൻസേറ്റ്, ആണ് പെൺകുട്ടിയെ കൊന്നു, പെൺകുട്ടി ഒരു
ഇങ്ങനെ ഗെയിം കളിക്കുന്നതാണ് ലൈഫ്.
ലൈഫില് അല്ല, മുൻപത്തെ ഇതിൽ നമ്മൾ ആൺകുട്ടികളെ ആണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഉടനെ പെൺകുട്ടിയെ ഇല്ലാതായ്മ ചെയ്യുക, അല്ലെങ്കിൽ ആസിഡ് ആക്രമണം നടത്തുക, ഇങ്ങനെയൊക്കെ ഉള്ള ഇതിൽ. ഇപ്പൊ നേരെ തിരിച്ച്
വ്യത്യാസമില്ല,
ആണ് പെണ്ണ് എന്നുള്ള ഇല്ല, ഇപ്പൊ സമാനമായിട്ട് മാറി എന്ന് വെച്ചാൽ എല്ലാത്തിലും ഇക്വാളിറ്റി വേണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ ഇപ്പോൾ ഇതിനും ഒരു ഇക്വാളിറ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം കേസുകൾ ഉണ്ടാവുന്നു? ഇതിൽ നിന്ന് എങ്ങനെ ഇനി ഇതിലോട്ട് ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന തലമുറകൾക്ക് എന്തൊക്കെയാണ്?
എനിക്കിതില് ഞാൻ നമ്മള് ഇതില് പാഠമായിട്ട് പറഞ്ഞ് നമുക്ക് ഓരോന്നും പഠിപ്പിക്കാൻ പറ്റില്ല. കാര്യം ഒരു കുടുംബത്തിന്റെ അവസ്ഥയില് അവരുടെ മാനസിക ആരോഗ്യത്തിന്, കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക ആരോഗ്യത്തിനാണ് പ്രധാനം കൊടുക്കേണ്ടത്. അക്കാദമിക് ലെവലിൽ വളർന്ന് അവൻ ഇന്ന ജോലിയിൽ കയറി ഇത്രയും രൂപ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവൾ ഇന്ന രാജ്യത്ത് പോയി മറ്റേയാളെ മോളേക്കാളും വലിയൊരു നിലയിലെത്തണം എന്ന് ചിന്തിച്ച് ആ രീതിയിൽ ഒരു മെഷീനിൽ നിന്ന് ഒരു പുതിയ പ്രോഡക്റ്റിനെ ഉണ്ടാക്കും പോലെ അക്കാദമിക് വിദ്യാഭ്യാസം മാത്രം, അതായത് അക്കാദമിക് ലെവലിൽ മാത്രം നോളജ്, ഒരു ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജ് മാത്രം കൊടുത്ത് കുട്ടികളെ വിടുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള നോളജ് പഠിപ്പിക്കാതിരുന്നാൽ ഇനി ഗ്രീഷ്മമാരൊക്കെ ആവർത്തിക്കും, അതുപോലെ തന്നെ ശ്യാംജിത്തുമാരൊക്കെ ആവർത്തിക്കും. കാര്യം ഇവർക്കൊന്നും ജീവിതത്തെ എങ്ങനെ നേരിടണമെന്നും ജീവിതത്തിൽ എങ്ങനെ പെരുമാറണമെന്നൊന്നും അറിയില്ല. അവർ അപ്പോഴപ്പോഴും ഉണ്ടാകുന്ന തങ്ങളുടെ വികാരങ്ങളെ കൊണ്ടാണ് അവർ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന് എന്ത് വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എന്റെ കാര്യം നേടണം.
മുൻപോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വേണം എന്ത് കാര്യം ചെയ്യാൻ. നമ്മള് ഒരു സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രണയത്തിലോട്ട് നമ്മൾ ചെന്നപ്പെടുകയാണ്. അപ്പൊ പ്രണയിക്കുന്ന ആളിന് നമ്മുടെ ഫാമിലിയിൽ ഉള്ളത് പോലെ തന്നെ, നമുക്കുള്ള ഒരു ഫാമിലിയെ പോലെ തന്നെ അവർക്കും ഒരു ഫാമിലി ഉണ്ട്. അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെ കുറിച്ച് എല്ലാ അച്ഛനമ്മമാരും കാണുന്ന പോലുള്ള സ്വപ്നം നമ്മളുടെ പ്രണയിതാവിനെ കുറിച്ചും അവരുടെ അച്ഛനും അമ്മയ്ക്കും കുറേയധികം സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ട് ഒരു പ്രണയത്തിലോട്ട് നിങ്ങൾ ചെന്ന് ചാടുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചെന്ന് നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നുമ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ ഇതാണ്, ഈ രീതിയിലാണ് എൻ്റെ ഫാമിലി പോകുന്നത്, എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ കരിയർ ഇങ്ങനെയാണ് കൊണ്ടുപോകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്, ഇതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രണയിക്കാൻ സാധിച്ചില്ല എങ്കിലും അത് നിങ്ങൾക്ക് തുറന്നു പറയാനുള്ള ഒരു സിറ്റുവേഷനാണിത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്.
തീർച്ചയായിട്ടും അവിടെയാണ് ലക്ഷ്മി പറയേണ്ടത്. വേണമെങ്കിൽ അമ്മയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ അതപ്പോഴും
തുറന്നു,
ജോൽസിന് താല്പര്യം ഇല്ലെങ്കിൽ അതപ്പോഴും പറയണം. നിങ്ങൾ ജോൽസിനൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യമേ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ ബോയെ വെറുതെ വിടുക. അത് നിങ്ങൾ ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ ടൈം പാസ് ആണോ എന്താണെന്ന് തീരുമാനിക്കുക.
നിങ്ങൾക്ക് തന്നെ ഒരു ബൗണ്ടറി കൊണ്ടുവരാം നിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ ഏതുവരെ എത്തിക്കാം എന്നുള്ളൊരു ബൗണ്ടറി നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടേതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് എന്താണ്, പ്രണയം ഉണ്ടാവാത്തവരൊന്നും ഇല്ല. പക്ഷെ അത് അതിരി കടന്ന് കുറെ കാര്യങ്ങളിലോട്ട് കടന്നു കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ഭയം വരുന്നത്. നിങ്ങൾക്കിത് വിട്ടു കഴിഞ്ഞാൽ മറ്റേ ആൾ കുറെ പിക്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ വീഡിയോസുമായിട്ട് വന്ന് എൻ്റെ ഈ ലൈഫിനെ നശിപ്പിക്കുമോ എന്നുള്ളൊരു ആ ഒരു ബൗണ്ടറി നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. പ്രണയത്തിന് എന്തിനാണ് ഈ ആതിർവരമ്പുകളൊക്കെ ലംഘിക്കാൻ വേണ്ടി പോണത്? ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ ചിലപ്പോൾ ഇത് പറയുമായിരിക്കും, ലിവിങ് ടുഗതറും മറ്റുമായിട്ട് നടക്കുന്നവർ പറയുമായിരിക്കും, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ. അങ്ങനെ നടക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ല, അവർക്ക് 100 റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധിക്കില്ല. വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കട്ടായി, ആ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുമായിട്ട് എല്ലാ ഫിസിക്കൽ റിലേഷൻഷിപ്പും എല്ലാം കീപ്പ് ചെയ്ത ഒരാളിനെ തന്നെ വേറൊരു പ്രണയത്തിൽ കിടക്കുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരെണ്ണത്തിൽ, അവിടെ അതൊരു എന്താണ് സാധാരണ സംഭവം. നമ്മുടെ ഒരു കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ പ്രണയത്തിന്റെ അതിർവരമ്പുകളെ എന്താണ് ഒരു ബേസ് കൊടുത്തിട്ട് തന്നെ നിങ്ങളൊരു പ്രണയത്തിലോട്ട് ചെന്നിച്ചാടുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലോട്ട് ഇടപെട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവൻ പോകുന്നില്ല, അവൻ എൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല, ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ ചെന്ന് ചാടിപ്പോയെങ്കിൽ അയാളെ നശിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ അവളെ കൊല്ലുന്നതിലോ അല്ല, ഇതിൽ ന്യായം തേടി നമുക്ക് പോലീസിനെ സമീപിക്കാം. ഈ ആള് എൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എനിക്ക് ഈ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ താല്പര്യമില്ല, എനിക്ക് എന്നെ ഇതിൽ നിന്ന് മോചിപ്പിച്ച് തരണമെന്ന് പറഞ്ഞ് നമുക്ക് നിയമസഹായങ്ങൾ തേടാം. അത് പെൺകുട്ടിയുടെ കാര്യത്തിലായിരുന്നാലും ആൺകുട്ടിയുടെ കാര്യത്തിലായാലും എന്നെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടിക്കും വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് ആയിരുന്നാലും ശരി, തന്നെ ഒരു കുടുംബവും കൂടെയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ മാത്രമല്ല, അവരുടെ ഫാമിലിയും കൂടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾ പ്രണയത്തിൽ ചെന്ന് ചാടുമ്പോൾ അതൊരു ഫാമിലിയെ കൂടെ ആയിരിക്കും അവരെ ഹർട്ട് ചെയ്യുന്നത്, ആ ഫാമിലിയെ കൂടെ ഹർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ അത്തരം റിലേഷൻഷിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉണ്ടാക്കുകയാണെങ്കിൽ അതിലൊരു മിനിമം ഒരു സിൻസിയാരിറ്റി എങ്കിലും കാണിക്കുക.
തീർച്ചയായിട്ടും ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനാണ് ഒരു പ്രണയത്തെ നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ, അതായത് ലവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് മാരേജിലേക്കാണ് അത് കൊണ്ടുപോകാൻ താല്പര്യമെങ്കിൽ, രണ്ടുപേരും അത് നിങ്ങൾക്ക് അതാണ് താല്പര്യമെന്ന് ആദ്യമേ ഉറപ്പിക്കുക. അതല്ല ഞങ്ങളൊരു ടൈം പാസ് ആണെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് പോകും, ഇനി ഇതിൻ്റെ പുറകെ വരില്ല എന്നുള്ള തീരുമാനം എടുക്കുക. പിന്നെ ഒരാൾ കുറച്ചു കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ലക്ഷ്മി ആദ്യം തമാശയായിട്ട് തുടങ്ങിയിട്ട് പിന്നെ സീരിയസ് ആവുന്ന പല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ അത്തരം ഒരു ബന്ധത്തിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ലക്ഷ്മി പറഞ്ഞതുപോലെ അതിർവരമ്പുകളെ കീപ്പ് ചെയ്യുക. എന്താ നമ്മളെ ഒരു നമുക്ക് അടികിട്ടാനുള്ള തരത്തിലുള്ള വടികൾ നമ്മൾ കരുതാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് എന്തെങ്കിലും തരത്തിൽ അത് പുരുഷന്റെ പക്ഷത്തു നിന്നോ സ്ത്രീയുടെ പക്ഷത്തു നിന്നോ അങ്ങനെയുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊരു ചീറ്റിങ്ങിനുള്ള അവസരം അവിടെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ഈ
നമ്മളെന്താ
വികാരം കൊണ്ട് നമ്മൾ പ്രണയത്തിലേക്ക് ചാടുമെങ്കിലും വിവേകം അപ്പോഴും വർക്ക് ചെയ്തിരിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഭവം വന്നിട്ട് നമ്മൾ പാഠം പഠിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പലരുടെയും അനുഭവങ്ങൾ കണ്ട് പാഠം പഠിക്കണം. ശ്യാംജിത്തിന്റെ കാര്യത്തിലായാലും ശരി, ഷാറൂന്റെ കാര്യത്തിലായാലും ശരി, രണ്ട് തരം പാഠങ്ങൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ആണിനും പെണ്ണിനും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ മുന്നിലുള്ള ഓരോ തലമുറയ്ക്ക് ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഇത് പ്രായവ്യത്യാസമൊന്നുമില്ല, ആർക്കും വേണ്ട പഠിക്കാവുന്ന കുറച്ച് പാഠങ്ങൾ ഇവർ നൽകുന്നുണ്ട്. പുതിയ തലമുറയുടെ ചിന്താഗതിയും പുതിയ തലമുറയുടെ രീതികളും ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇപ്പോഴും റിലേഷൻ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നവർ, പുതുതായിട്ട് തുടങ്ങാനിരിക്കുന്നവരൊക്കെ തീരുമാനിക്കേണ്ടത്. ചിലപ്പം ലൈഫിനെ കവർന്നെടുക്കാൻ പോലും ആസുരമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ളത്. നമുക്ക് എല്ലാവരെയും ഒന്നും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ബന്ധത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ജാഗ്രത വേണം. ഇതിൽ പെട്ടുപോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ പെട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പം നിങ്ങളുടെ ജീവിതം മാത്രമല്ല പലരുടെയും ജീവിതം ഇതോടെ അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ഓരോ ചുവടിലും ജാഗ്രത വെച്ച് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്ലോഗിൽ ഞങ്ങൾക്ക് പറയേണ്ടുന്ന കുറേ കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. ഇനിയും പറയാൻ ഉള്ള വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർ വീഡിയോകൾ നമ്മൾ പറയുമല്ലോ, നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അതിനെയും കൂടെ പരിഗണിച്ചിട്ടാണല്ലോ അടുത്ത വീഡിയോകൾ ഞങ്ങൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം. ഇപ്പം തന്നെ കുറേ ടൈം ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.